സ്റ്റെല്ല ബെന്നി എഴുതുന്നു, അവൻ ചെയ്തതുപോലെ ചെയ്യാൻ. യേശു തന്റെ പീഡാനുഭവ രാത്രിക്ക് മുൻപ് ശിമിയോൻ പത്രോസിനോട് പറഞ്ഞു, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ലൂക്ക 22:31-32. പീഡാനുഭവത്തിന്റെ രാത്രി ആഗതമായപ്പോൾ യേശു തന്റെ ശിഷ്യഗണത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. ആ പീഡാനുഭവ രാത്രിയിൽ യേശു പ്രവചിച്ചത് അക്ഷരം പ്രതി സംഭവിച്ചു. യേശു പടയാളികളാൽ പിടിക്കപ്പെട്ട് ബന്ധനസ്ഥനായപ്പോൾ ശിഷ്യന്മാർ അവനെ വിട്ട് ചിതറി ഓടിപ്പോയി. അല്പം ദൂരെ മാറി അവനെ അനുഗമിച്ച പത്രോസ് ഒരു വേലക്കാരിയുടെ മുൻപിൽ ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അവനെ നിഷേധിച്ചു. അപ്പോൾ കോഴി കൂവി. യേശു തിരിഞ്ഞ് മഹാകാരുണ്യത്തോടെ പത്രോസിനെ നോക്കി. ആ നോട്ടം അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ പുറത്തുപോയി നെഞ്ച് പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ ഒരു തിരിച്ചു വരവായിരുന്നു, മഹാകരുണ നിറഞ്ഞ ഗുരുവിൻ്റെ പാദാന്തികത്തിലേക്കുള്ള തിരിച്ചുവരവ്. അങ്ങനെ നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം എന്ന കർത്താവിൻ്റെ വചനവും നിറവേറി. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഒറ്റ ഉത്തരമേയുള്ളൂ, യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെ. യേശുവിൻ്റെ പത്രോസിൻ്റെ നേർക്കുള്ള ആ നോട്ടം പത്രോസിനെ പശ്ചാത്താപത്തിലേക്കല്ല, കുറ്റബോധത്തിലേക്കാണ് നയിച്ചിരുന്നതെങ്കിൽ അവനും യൂദാസിനെ പോലെ പോയി തൂങ്ങിച്ചാകുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കരുണ കവിഞ്ഞ നോട്ടം അവനെ പശ്ചാത്തപിച്ച് നെഞ്ചുരുക്കി കരയുന്നവനായി മാറ്റി, ഇടറിപ്പോയവരെ തിരികെ കൊണ്ടുവരുന്നവനുമാക്കി. ഇതിൻ്റെ കാരണം യേശുവിൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അവരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ശിമയോന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി, ഈ സംഭവത്തെ വളരെ മുമ്പ് തന്നെ കണ്ട യേശു അവർക്ക് വേണ്ടി ആ നിമിഷം തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അങ്ങനെ സാത്താൻ്റെ വലയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നയിച്ചു. നാം എന്തു ചെയ്യുന്നു? നാമും വിശ്വാസത്യാഗത്തിൻ്റെ വഴികളിലൂടെ നയിക്കപ്പെടുന്നവരാണ്. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നിരന്തരമായ ആക്രമണത്തിൽ നമുക്ക് നമ്മെ തന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പലപ്പോഴും കഴിയുന്നില്ല. നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ട മറ്റുള്ളവരുടെ വിശ്വാസ തകർച്ചയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നവരും ആധി പിടിച്ചവരും പരാതി പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെയുമാണ്. അതൊരു പക്ഷേ നമ്മുടെ മക്കളെക്കുറിച്ചാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെക്കുറിച്ചാകാം, നമ്മുടെ രൂപതയിലെ വൈദികരെക്കുറിച്ചാകാം, നമ്മുടെ സന്യാസ ഭവനത്തിലെയോ സഭയിലെയോ സന്യസ്തരെക്കുറിച്ചുമാകാം. വിശ്വാസ ജീവിതത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യുവജനങ്ങളെക്കുറിച്ചാകാം. ഇവയെല്ലാം പരിഹരിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ നാം ചെയ്യുന്നുമുണ്ടാകാം. എന്നാൽ ഒരു കാര്യം മാത്രം നാം ചെയ്യുന്നില്ല, അത് മറ്റൊന്നുമല്ല, യേശു ചെയ്ത ഒരൊറ്റ കാര്യമാണ്. തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടവരുടെ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ തന്നിലിടറാതിരിക്കാൻ വേണ്ടി അതുവരെ താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളെയുംകാൾ ഉന്നതമായ മറ്റത്ഭുതങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുവാനൊന്നും യേശു മുതിരുന്നതേയില്ല. ഒരൊറ്റ കാര്യം മാത്രം, ചങ്കുരുകി പിതൃസന്നിധിയിലുള്ള പ്രാർത്ഥന. യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അവർ ഈ ലോകത്തിൽ തന്നെയാണ്, അതിനാൽ ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല പിന്നെയോ ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:15. ഇങ്ങനെ നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് ലിഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ ഇപ്പോൾ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. 1 കൊരിന്ത്യർ 9:12. എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും വീഴുകയില്ല, ഞാൻ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയുകയില്ല എന്നൊരു വിശ്വാസമായിരിക്കാം നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ളത്. പത്രോസിന്റെ ഹൃദയത്തിലും അതുതന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന മറ്റാർക്കും നടത്താൻ കഴിയാത്ത വിശ്വാസ പ്രഖ്യാപനം നടത്തി യേശുവിന്റെ വലിയ അംഗീകാരം കൈപ്പറ്റിയവനായിരുന്നു പത്രോസ്. അത്രയും വലിയൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്തിയ പത്രോസ് താൻ ഒരിക്കലും വിശ്വാസത്തിൽ വീഴുകയില്ല എന്നൊരു കണക്കുകൂട്ടൽ നടത്തിയെങ്കിൽ പത്രോസിനെ അധികം കുറ്റപ്പെടുത്താനുമാകുകയില്ല. പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ പത്രോസ് വീണുപോയി, 1 അല്ല 3 വട്ടം. അങ്ങനെയെങ്കിൽ പാപികളും ബലഹീനരുമായ നമ്മുടെയും നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരുടെയും വിശ്വാസത്തിലുള്ള നിലനിൽപ്പിനു വേണ്ടി എത്രയോ അധികമായി പ്രാർത്ഥിക്കണം. മോനിക്കയിൽ ഒരു ഉത്തമ വിശ്വാസി. വിശുദ്ധ മോനിക്ക ഈ രണ്ട് പ്രാർത്ഥനകളും നടത്തി വിജയം കൊയ്തവളാണ്. അവിശ്വാസത്തിന്റെ കടലിൽ മുങ്ങിത്തപ്പി നീർക്കാക്കുഴിയിട്ട് കളിക്കുന്ന രണ്ടാത്മാക്കളെയാണ് ദൈവം അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. 1 അവളുടെ ഭർത്താവിനെയും മറ്റൊന്ന് അവളുടെ മകൻ അഗസ്റ്റിനെയും. അനേക വർഷങ്ങൾ നീണ്ടുനിന്ന അവളുടെ കണ്ണുനീരോടും വിലാപത്തോടും കൂടിയുള്ള പ്രാർത്ഥന അത്ഭുതകരമായ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും ഈ രണ്ടുപേരെയും നയിച്ചു. മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ പിടിച്ചുനിൽപ്പിന് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥന അവളെയും ഒരു പുണ്യവതിയാക്കി തീർത്തു. ഈ ആധുനിക ഇന്റർനെറ്റ് യുഗത്തിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിങ്ങളുടെ പിഞ്ചു മക്കളെയും യുവാക്കളെയും വിശ്വാസ ജീവിതത്തിൽ തറപറ്റിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവോ? മോനിക്ക എന്ന ഇങ്ങനെയൊരമ്മ നിങ്ങളുടെ മുൻപിൽ മാതൃകയായുണ്ട് എന്ന് ഓർമ്മ വേണം. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ ഓർത്ത് നാം നടത്തുന്ന നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന, അതൊരു പക്ഷേ വൈദികരെയാകാം സന്യസ്തരെയാകാം നമ്മുടെ നെഞ്ചകത്ത് നാം സൂക്ഷിച്ച് സ്നേഹിക്കുന്ന മറ്റു പലരെയുമാകാം. ആരു തന്നെയുമാകട്ടെ, അവരെയെല്ലാം വിശ്വാസത്തിന്റെ നിലനിൽപ്പിലേക്കും തിരിച്ചുവരവിലേക്കും നയിക്കുമെന്നത് ഉറപ്പാണ്. ഈ വിശ്വാസച്യുതിയുടെ കാലഘട്ടത്തിൽ കർത്താവ് സഭാമക്കളായ നമ്മളോടും സഭയിലെ ശ്രേഷ്ഠന്മാരോടും പറയുന്ന വചനം ഇതാണ്: സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. വിലാപങ്ങൾ 2:18-19. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥയായ നമ്മുടെ അമ്മ പരിശുദ്ധ മറിയം ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ പോരാട്ടത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന തൻ്റെ മകൻ്റെ ഭീകരമരണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിൽ നോക്കിക്കണ്ട് അവൻ്റെ തൂക്കുമരത്തിന് മുൻപിൽ പാറ പോലെ ഉറച്ച വിശ്വാസവുമായി അവൾ നിൽപ്പുണ്ടായിരുന്നു. കുരിശിലെ സഹനത്തിൻ്റെ അത്യുച്ചകോടിയിൽ സ്നേഹിക്കുന്ന പിതാവിൻ്റെ മുഖം തന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടപ്പോൾ അവൻ ദയനീയമായി നിലവിളിച്ചു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പക്ഷേ ആ വാക്കുകൾ കർണപുടങ്ങളെ തുളച്ച് അവളുടെ ഹൃദയത്തെ തകർത്തിട്ടും ആ അമ്മ വിശ്വാസത്തിൽ പതറിയില്ല. പാറ പോലെ ഉറച്ച വിശ്വാസവുമായി, പാറമേൽ പണിത ഭവനം പോലെ അവൾ ആ കുരിശിനു ചുവട്ടിൽ അല്പം പോലും പതറാതെ ഉറച്ചു നിന്നു. കാരണം അവളുടെ ഹൃദയത്തിൽ മരണത്തിനുമപ്പുറത്തെ മഹത്വത്തെക്കുറിച്ചുള്ള ഉയർന്ന വിശ്വാസവും പ്രത്യാശയുമുണ്ടായിരുന്നു. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഇവളെ നോക്കിയല്ലേ പരിശുദ്ധാത്മപൂരിതയായ എലിസബത്ത് പ്രവചിച്ചത്. പതറാത്ത ഈ അമ്മ നമ്മുടെ വിശ്വാസയാത്രയെ നയിച്ചാൽ നാം അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. വിജയം ഉറപ്പ്. ഇതൊരധികരിച്ച മരിയസ്തുതിയായി തരം താഴ്ത്തി വിലയിരുത്തരുതേ. ഈ വിശ്വാസയാത്രയിൽ പതറിപ്പോവുകയും ഇടറിവീഴുകയും ചെയ്യുന്ന തൻ്റെ മക്കൾക്ക് കരുത്തും വിജയവും നേടാനായി സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. വിശ്വാസത്യാഗത്തിൻ്റെ വഴികളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ഈ ജപമാല മാസത്തിൽ ഏക മനസ്സോടെ നമുക്ക് കരം കോർക്കാം. അവൾ ഇന്ന് നമ്മളോട് പറയുന്നു, വിശ്വാസ ചോർച്ചയുടെ നാളുകളിൽ തൻ്റെ പുത്രൻ ചെയ്തതുപോലെ ചെയ്യാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി വളരുവാനും ഫലം ചെയ്യുവാനും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അമ്മേ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ആവേ മരിയ.